2025 ഒക്ടോബർ 15 ബുധനാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്നും വായിക്കുന്ന രാഹുൽ. രാഷ്ട്രീയമാണെങ്കിലും ജാനു എല്ലാം പൊറുക്കുമോ? പ്രതി മാനന്തവാടി എഴുതുന്നു. ഇപ്പോഴൊന്നുമല്ല, പണ്ട്. എഴുത്തും വായനയും അറിയാത്ത ജാനു അങ്ങ് ജനീവയിൽ പോയത് ഒരു കാലത്ത് വാർത്തയായിരുന്നു. ജാനു ജനീവയിലേക്കു, പലരും നെറ്റിയൊളിച്ചു. അതെ, അതാണ് ജാനു. 1970 ജൂലൈ 14 വയനാട്ടിൽ തിരുനെല്ലി പഞ്ചായത്തിലെ ചേക്കോട് കരിയന്റെയും വെളിച്ചയുടെയും മകളായി ജനിച്ച ഈ അടിയാത്തി പെൺകുട്ടി ഇന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് അവർ ആർജിച്ചെടുത്ത കരുത്തിലൂടെയാണ്. 40 വർഷങ്ങൾക്ക് മുമ്പാണ് ദക്ഷിണേന്ത്യയിലെ ആദിവാസികളുടെ സംഗമം മാനന്തവാടിയിൽ വെച്ച് നടന്നു. അതിൻ്റെ സംഘാടക ചുമതലയിൽ ഒരു ആദിവാസി പെൺകുട്ടിക്കായിരുന്നു. സംഗമത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കബനിയുടെ ഓരത്ത് സ്ഥിതി ചെയ്യുന്ന മാനന്തവാടി ഗവൺമെൻറ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ദീപശിഖ തെളിയിച്ചതും സംഗമവേദിയിൽ നിറഞ്ഞു നിന്നതുമായ അവൾ സി കെ ജാനു ആയിരുന്നു. അവിടേക്ക് എത്തുമ്പോൾ ജാനുവിൻ്റെ രാഷ്ട്രീയം ഇടതുപക്ഷത്തിനൊപ്പമായിരുന്നു. ആ ചിന്താഗതിയിലേക്ക് ജാനു തിരിയാനും കാരണമുണ്ട്. ജന്മിമാരുടെ പാടങ്ങളിൽ ചോര നീരാക്കി വേല ചെയ്തിരുന്ന മണ്ണിൻ്റെയും കാടിൻ്റെയും മക്കൾക്ക് മതിയായ കൂലി പോലും ലഭിച്ചിരുന്നില്ല. വലിയ സമരമെന്ന് പറഞ്ഞ് അതിനെതിരെ പോരാടിയത് CPMഉം അവരുടെ നിയന്ത്രണത്തിലുള്ള കർഷക തൊഴിലാളികളുമായിരുന്നു. തിരുനെല്ലി പഞ്ചായത്തിലെ തൃശ്ശിലേരിയിലും മറ്റും ജന്മിമാരുടെ പാടങ്ങളിലെ വയൽവരമ്പിൽ ചുവന്ന കൊടികൾക്കൊപ്പം മുദ്രാവാക്യങ്ങളും മുഴക്കി. അങ്ങനെയാണ് വയനാട്ടിൽ തിരുനെല്ലി പഞ്ചായത്ത് CPMന്റെ ഉരുക്കു കോട്ടയായി മാറുന്നത്. നിരവധി കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഇവിടേക്ക് വന്നും പോയി വരുന്നു. ഈ മണ്ണിലാണ് അടിയോരുടെ പെരുമനായ നക്സലൈറ്റ് നേതാവ് എ വർഗീസ് വിപ്ലവം രചിച്ച് രക്തസാക്ഷിയായത്. പണക്കാരിൽ നിന്നും പാവങ്ങൾക്ക് നൽകൽ ജാനു ആ ചരിത്രം ഒക്കെ ഉൾക്കൊണ്ടാണ് ഓരോ ചുവടും മുന്നേറിയത്. പോരാട്ടം അനീതിക്കെതിരെ. എഴുത്തും വായനയും പഠിക്കണമെന്ന് ജാനുവിന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. സോളിഡാരിറ്റിയുടെ പ്രവർത്തകർക്കൊപ്പം ചേർന്ന ജാനു സാക്ഷരതാ ക്ലാസുകളിൽ പോയി എഴുതുവാനും വായിക്കുവാനും പഠിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. അനീതിക്കെതിരെ പോരാടാൻ ജാനുവിന് അന്നേ ചങ്കൂറ്റമുണ്ടായിരുന്നു. 1987 ജാനു അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിടുന്നത്. ആദിവാസി വികസന സമിതി ആയിരുന്നു ജാനുവിൻ്റെ സംഘടന. അവിടെ നിന്ന് തുടങ്ങിയ പോരാട്ടം ഇന്നും തുടരുന്നു. ജനിച്ച മണ്ണിൽ ജീവിക്കാനായി ഒരു തുണ്ട് ഭൂമി ആദിവാസികളുടെ സ്വപ്നമായിരുന്നു. അതിനുവേണ്ടി ജാനു ആദിവാസികളെ സംഘടിപ്പിച്ചുകൊണ്ട് രംഗത്തേക്കിറങ്ങി. 1994 അമ്പുകുത്തി സമരം നടന്നു. അതിൻ്റെ പേരിൽ ജയിൽവാസവും അനുഭവിക്കേണ്ടി വന്നു. ഈ വർഷം തന്നെയാണ് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ ജാനു പങ്കെടുക്കുന്നത്. 1995 ആദിവാസി ഏകോപന സമിതിക്ക് രൂപം നൽകി. 1996 സെക്രട്ടേറിയറ്റ് പടികൾ ആദിവാസി ഭൂനിയമ ഭേദഗതി ചെയ്യുന്നതിനെതിരെ അനിശ്ചിതകാല നിരാഹാര സമരം നടത്തി. 2001 സെക്രട്ടേറിയറ്റ് പടിക്കൽ കുടിൽ കെട്ടിയ സമരവും നാം കണ്ടു. ഗോത്രമഹാസഭ രൂപീകരിച്ചുകൊണ്ടായിരുന്നു ജാനുവിൻ്റെ നീക്കം. ഒപ്പം ഗീതാനന്ദൻ്റെ കരുത്തും ജാനുവിന് മുന്നേറാൻ ഊർജ്ജമായി. 2002 ആറളം ഫാം ഫൂ സമരവും നടത്തി. 2003 നടത്തിയ മുത്തങ്ങ സമരമാണ് ജാനുവിനെ നേതാവാക്കി മാറ്റിയത്. 2004 ആദിവാസി ദളിത് പ്രവർത്തകരെ ഒപ്പം കൂടി രാഷ്ട്രീയ മഹാസഭ എന്ന പാർട്ടിക്ക് രൂപം നൽകി. 2004 തന്നെ ഇടുക്കിയിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് മത്സരിച്ചു. 2014 സെക്രട്ടേറിയറ്റ് പടികൾ 162 ദിവസം ആദിവാസികൾക്കൊപ്പം നിൽപ്പ് സമരം നടത്തി. 2016-2021 വർഷങ്ങളിൽ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചു. തുടർന്നാണ് ജാനുവിൻ്റെ നേതൃത്വത്തിൽ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകുന്നത്. അതിൽ നിന്നുകൊണ്ട് തന്നെ NDA ഭാഗമായും കുറേ കാലം നിന്നു. സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനായി അങ്ങനെ തുടരുമ്പോഴാണ് CK ജാനുവിനും പാർട്ടി അടികൾക്കും NDA വിടാൻ തോന്നുന്നത്. മുന്നണി മര്യാദ പാലിക്കാത്തതിലും അവഗണനയുമാണ് തീരുമാനത്തിന് പിന്നിലെന്ന് ജാനു വ്യക്തമാക്കിയിരുന്നു. UDFലേക്ക് ചേക്കേറുമ്പോൾ എന്താണ് അടുത്ത വഴി? വീണ്ടും LDFലേക്ക് പോകുന്നത് ശരിയല്ല. പിന്നെ എന്ത് ചെയ്യും? UDFലേക്ക് പോയാലോ എന്ന ചിന്തയ്ക്ക് പ്രവർത്തകരും പച്ചക്കൊടി കാട്ടി. പക്ഷെ മറ്റൊന്നും ചിന്തിച്ചില്ല. നേരെ പ്രതിപക്ഷ നേതാവ് VD സതീശനെ കണ്ടു. ജാനുവിൻ്റെ ആഗ്രഹത്തെ അദ്ദേഹം സ്വാഗതം ചെയ്തു. ഘടകക്ഷികളുമായി ആലോചിച്ച് ജാനുവിനും ഒരിടം UDFൽ നൽകണം. അതിനുള്ള നീക്കമാണ് ഇനി നടക്കുക. ഇപ്പോൾ കൊളംബിയയിൽ ആദിവാസി സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന CK ജാനു ഈ മാസം 25 തിരിച്ചെത്തും. തുടർന്ന് UDFന്റെ ഭാഗമാകും. അപ്പോൾ ഒരു ചോദ്യം രാഷ്ട്രീയ എതിരാളികളിൽ ഉയർത്തിയേക്കാമെന്ന് ജാനു ഇപ്പോൾ തന്നെ മുൻകൂട്ടി കാണുന്നുണ്ട്. മുത്തങ്ങ ഭൂമിയിൽ വേണ്ടി നടത്തിയ സമരത്തിൽ ജോഗി എന്ന ആദിവാസിയെ രക്തസാക്ഷിയാക്കിയതും കുളിലുകൾക്ക് തീയിട്ടതും നൂറുകണക്കിന് ആളുകളെ പോലീസ് വനത്തിൽ നരനായിട്ട് നടത്തിയതും ആരുടെ കാലത്തെ ഭരണത്താണ്? നിരവധി ആദിവാസികൾ പോലീസ് മർദ്ദനത്താൽ ഇന്നും ജീവിക്കുന്ന രക്തസാക്ഷികളായി നരകിച്ച് കഴിയുന്നുണ്ട്. പലരും പോലീസ് മർദ്ദനം കാരണം ചോര ഛർദ്ദിച്ച് മരിച്ചു. പോലീസ് ഭീകരതയിൽ മനോനില തെറ്റി കഴിയുന്നവരും ധാരാളം. തീർന്നില്ല. മുത്തങ്ങ സമരത്തിന്റെ ഓർമ്മകൾക്ക് 22 വർഷത്തോളം പഴക്കമുണ്ട്. നൂറുകണക്കിന് ആദിവാസികൾ ഇന്നും എറണാകുളം CBI കോടതി മുതൽ വയനാട്ടിലെ കോടതികൾ വരെ കയറി ഇറങ്ങുന്നു. ആരും സഹായിക്കാനില്ല. ചോര നീരാക്കി വേല ചെയ്ത് കിട്ടുന്ന കാശാണ് വക്കീലന്മാർക്ക് കൊടുക്കുന്നത്. ഈ പാവങ്ങളുടെ പേരിലുള്ള കേസിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കാൻ ഇവിടെ മാറി മാറി വരുന്ന ഭരണം നടത്തിയവർക്ക് കഴിഞ്ഞതുമില്ല. ജാനുവിൻ്റെയും അണികളുടെയും ഈ കോലത്തിലാക്കിയ ആ പഴയ ഭരണകൂടത്തിൻ്റെ ഭാഗമാകാൻ CK ജാനുവിനെ പ്രേരിപ്പിച്ച ചേതോ വികാരം എന്തായിരിക്കും? മുത്തങ്ങ സമരത്തിൽ നിന്ന് വിനോദ് എന്ന ഒരു പോലീസുകാരനും മരണപ്പെട്ടിട്ടുണ്ട്. ആദിവാസികളുടെ ഭാഗത്തു നിന്ന് മരണപ്പെട്ട ജോഗിയുടെ മകൾ സീതയ്ക്ക് പിന്നീട് അധികാരത്തിൽ വന്ന ഇടതുമുന്നണി സർക്കാർ റവന്യൂ വകുപ്പിൽ ജോലി നൽകി. ജാനുവിൻ്റെ ഇടതുമുന്നണി നേരിടുന്നതും ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ്. ജാനുവിനെ മുത്തങ്ങ സമരത്തിൽ നിന്ന് ആണ് CPM ആദിവാസി ക്ഷേമസമിതിക്ക് രൂപം നൽകുന്നത്. ഭൂമിയുടെ പേരിൽ സമരം ചെയ്ത ആദിവാസികളെ വെടിവെച്ചു കൊന്ന കക്ഷികൾക്കൊപ്പം ചേരാനുള്ള ജാദുവിന്റെ നീക്കത്തെ ഇടതുമുന്നണി കളിയാക്കിയേക്കും. 2003 February 19 മുത്തങ്ങയിൽ നടന്ന നരനായാട്ടിന് ജാനുവിന് മറുപടി ഉണ്ടായിരിക്കും. രാഷ്ട്രീയമല്ലേ, എല്ലാം